നാം ഈ രാത്രിയിൽ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് തിരിയുമ്പോൾ വളരെ ശക്തിയോടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കേണ്ടതിന് പ്രാർത്ഥനയോടുകൂടിയായിരിക്കാം. കർത്താവിൽ പ്രശ്നനായ ദൈവദാസൻ റവറൻ ടി ജെ ശ്യാമുവിൽ അവറുകൾ ഇപ്പോൾ കടന്നു വന്ന് ഈ ദൈവവചനം നമ്മോട് സംസാരിക്കും. കരങ്ങളടിച്ച് അദ്ദേഹത്തെ നമുക്ക് സ്വീകരിക്കാം.
മഹത്വം പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങളെ ഒരിക്കൽ കൂടി ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രി നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ ക്യാപ്റ്റൻ സ്റ്റാൻലി നമ്മോട് വളരെ പ്രസക്തമായ ദൈവവചന ദൂതുകൾ നമ്മോട് സംസാരിച്ചു. ദൈവം അദ്ദേഹത്തിലൂടെ നമ്മോട് സംസാരിച്ച വചന നിമിത്തം ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ വാഴ്ത്തുകയും ചെയ്യുന്നു. അടുത്ത സമയം കൂടി നിങ്ങളുടെ ദൈവത്തിന്റെ വചനം പങ്കിടാനായിട്ട് ഇന്ന് എനിക്ക് ലഭിച്ചിട്ടുള്ള പ്രേരണപ്രകാരം ഞാൻ വചനത്തിലേക്ക് തിരിയുകയാണ്. കൊലോസ് ലേഖനം 2:6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിച്ചിട്ട് ആ ഭാഗത്തു നിന്ന് ഒരു കാര്യം നിങ്ങളോട് പറയാനാണ് എനിക്ക് ഈ രാത്രി നിയോഗമുള്ളത്. കൊലോസ് ലേഖനം 2:6 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം.
ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവന്റെ കൂട്ടായ്മയിൽ നടപ്പി, അവനിൽ വേരൂന്നിയും ആത്മിക വർദ്ധന പ്രാപിച്ച് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നതിനെ ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞും ഇരിപ്പിൻ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്നു കളയാതിരിപ്പാൻ സൂക്ഷിപ്പി. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തവണ്ണം ലോകത്തിന്റെ ആദ്യ പാഠങ്ങൾക്കൊത്തവണ്ണമല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. അവരിലല്ലോ ദൈവത്തിന്റെ സകല സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും തലയായ അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു. അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈക്കൊണ്ടല്ലാത്ത പരിച്ഛേദനയും ലഭിച്ചു. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവരെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോട് കൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തും വായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധകം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി.
ദൈവം ഈ വചനങ്ങളെല്ലാം രാത്രി നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനയോടെ ദൈവത്തിന് ഇന്ന് രാത്രി സംസാരിക്കാനുള്ളത് അവിടുന്ന് നമ്മോട് സംസാരിക്കാനും കേൾക്കുമ്പോൾ അത് സ്വീകരിക്കുവാനുമുള്ള കൃപയ്ക്ക് വേണ്ടി അപേക്ഷയോടുകൂടി ദൈവസന്നിധിയിലിരിക്കുവാൻ നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വേദഭാഗത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള പല പ്രബോധനങ്ങളും നൽകിയിട്ടുണ്ട്. എന്നാൽ ഇന്ന് എനിക്ക് പ്രസക്തമായി അതിനകത്ത് വന്ന് പറയാനുള്ളത് അതിന്റെ 14-ാം വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഒരിക്കൽ കൂടി, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വേദപുസ്തകത്തിലെ വളരെ അത്ഭുതകരമായ ഒരു വാക്കാണ്, ഒരു പ്രയോഗമാണ് ദൈവം ക്ഷമിക്കുന്നവനാണ് എന്നത്. നമ്മൾ സങ്കീർത്തനത്തിൽ അങ്ങനെ വായിക്കുന്നുണ്ട്, മറ്റ് പല വേദഭാഗങ്ങളിൽ അങ്ങനെ വായിക്കുന്നുണ്ട്. യഹോവ ദീർഘക്ഷമയും മഹാദയയും ഉള്ളവൻ. ദൈവത്തിന്റെ ക്ഷമ എന്നത് വളരെ വലിയൊരു കാര്യമാണ്. നമ്മൾ ജീവിക്കുന്നത് തന്നെ ദൈവം നമ്മോട് ക്ഷമിച്ചു എന്നതുകൊണ്ടാണ് നാം ജീവിക്കുന്നത്. വരും പറയുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് തക്കവണ്ണം ദൈവം നമ്മോട് പകരം ചെയ്യുന്നില്ല, നമ്മുടെ പാപങ്ങൾക്ക് തക്കവണ്ണം അവൻ നമ്മോട് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മുടെ പാപങ്ങൾക്കും അതിക്രമങ്ങൾക്കും തക്കവണ്ണം ദൈവം നമ്മോട് പകരം ചെയ്തിരുന്നു എങ്കിൽ നമ്മൾ ആരും ഭൂമിയിൽ ഉണ്ടാവുമായിരുന്നില്ല. ഒരു സമയത്ത് ഇസ്രയേലിനോട് ദൈവം വിളിച്ചു പറഞ്ഞത് വിലാപങ്ങളുടെ പുസ്തകം 3:22 ഇസ്രയേലെ നീ മുടിഞ്ഞു പോകാതിരിക്കുന്നത് ദൈവത്തിന്റെ ദയ നിമിത്തമാണ്. എത്ര അത്ഭുതകരമായൊരു വാക്കാണ് ക്ഷമിച്ചിരിക്കുന്നു എന്ന വാക്ക്. നമുക്കിവിടെ ഇരിക്കുമ്പോൾ നാൻ അനുഭവിക്കുന്ന രക്ഷ, നാം അനുഭവിക്കുന്ന ആത്മീക അനുഭവങ്ങൾ, ഇവയെല്ലാം ദൈവത്തിന്റെ ക്ഷമയാൽ നമുക്ക് കിട്ടി എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. വി ആർ ഫോർഗിവൻ ബൈ ഗാഡ്. ദൈവം നമ്മോട് ക്ഷമിച്ചിരിക്കുന്നു. അതാണ് ഇന്ന് രാത്രിയുള്ള വലിയ സന്തോഷം. ഈ വാക്യങ്ങൾ വാക്യത്തിലേക്ക് ഒന്നുകൂടെ നോക്കിയാൽ അതിക്രമങ്ങളൊക്കെയും നമ്മുടെ അതിക്രമങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞതിനെ ലംഘിച്ച കാര്യം, അത് ചെയ്ത കാര്യം, ആ അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ അടുത്തത് നമുക്ക് വിരോധവും പ്രതികൂലവുമായ കയ്യെഴുത്ത് മായ്ച്ച് ക്രൂശിൽ തറച്ച് അതിനെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. എന്താണ് വാസ്തവത്തിൽ ആ വാക്യത്തിന്റെ അർത്ഥം? വിശുദ്ധ വേദപുസ്തകം പറയുന്നു കൃപ എന്ന വാക്കിനെ സംബന്ധിച്ച്. കഴിഞ്ഞ ദിവസം ഇവിടെ നാം പരിശോധിക്കുകയുണ്ടായി. വചനത്തിന് പറയാനുള്ളത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിത്തും. ഭൂമിയുടെ മുഖത്ത് ഒരു ജാതിയിലും നീതിമാൻ എന്ന് ദൈവത്തിന് പറയാൻ പറയാൻ പറ്റിയ ഒരാൾ പോലുമില്ല. ക്രിസ്ത്യാനിയിലില്ല, യഹൂദനിലില്ല, മറ്റൊരു ജാതിയിലുമില്ല. ആരെക്കുറിച്ചും നോക്കിയിട്ട് വിളിച്ചു പറയുവാനുള്ളത് നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. നമ്മെ വിളിച്ചിരുന്ന പേര് പാപി എന്ന പേരാണ് വിളിച്ചിരുന്നത്, എ സിന്നർ. ഇതാണ് ദൈവം നമ്മെ കുറിച്ച് വിളിച്ചത്. വിധി പറഞ്ഞത് അങ്ങനെയാണ്, പാപി. പക്ഷെ അതിന്റെ ശിക്ഷാവിധി എന്താണെന്ന് വിളിച്ചു പറഞ്ഞു. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ദൈവത്തിന്റെ കോടതി സകല മനുഷ്യരെയും നോക്കി ഓരോരുത്തരെ സംബന്ധിച്ചും വിധി പറയുന്നത് ഇതാണ്, നീ പാപിയാണ്. പാപിയാണെന്ന് മാത്രമല്ല, അതവന്റെ കുറ്റമായിരിക്കുമ്പോൾ അതിന് വിധിക്കുന്ന ശിക്ഷ മരണം എന്ന ശിക്ഷ വിധിച്ച് മുഴുവൻ പേരെയും ഇട്ടിരുന്നപ്പോൾ ആ മരണം എന്നത് കേവലം ശരീരത്തിന്റെ മരണമല്ലെന്ന് നമുക്കറിയാം. ശരീരത്തിന്റെ മരണം അതിന്റെ ഒരു ഭാഗമാണ്, എന്നാൽ അതിന്റെ അസൽ ഭാഗം നിത്യമായ മരണമാണ്, രണ്ടാം മരണമാണ്. വെളിപ്പാട് പുസ്തകം 20:14 മരണത്തെയും പാതാളത്തെയും തീപ്പൈകയിൽ തള്ളിയിട്ടു. ഈ തീപ്പൈക രണ്ടാമത്തെ മരണം, അതാണ് ഇപ്പറയുന്ന മരണം എന്നതിന്റെ ആത്യന്തികാർത്ഥം. ദൈവത്തിന്റെ കോടതി അതിലെ അംഗത്തുള്ള മുഴുവൻ മനുഷ്യരെ സംബന്ധിച്ചും വിധി പറഞ്ഞു. ജനിക്കഴിഞ്ഞവരും ജനിക്കാനുള്ളവരുമായ സകലരെ സംബന്ധിച്ചുമുള്ള വിധി, ഒരാള് പോലും നീതിമാനില്ല. അതുകൊണ്ട് നിന്നെ കൊല്ലണം, നിന്നെ പാതാളത്തിൽ തീ പൈകയിൽ ഇടണം എന്ന് വിധിച്ച് നമുക്കെതിരെ ഒരു കയ്യെഴുത്ത് എഴുതി വച്ചിരിക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിൽ പല പല പ്രധാനപ്പെട്ട വിധികൾ വന്നത് നമ്മൾ വായിച്ചു. കുറ്റക്കാരാണെന്ന് വിധിച്ചത്, അതിന് ശിക്ഷ വിധിച്ചത് നമ്മൾ വായിച്ചു. ചിലര് വിധി പറയാൻ പോയിടത്ത് ബോധം കെട്ടു വീണു. വല്ലാത്ത പ്രസ്താവനയാണ് ഇപ്പോൾ വിധി പ്രഖ്യാപനം. എതിരെ വിധി വരുമ്പോൾ തങ്ങാൻ കഴിയില്ല എന്ന് തന്നെയല്ല, ഈ വിധി ചെറിയ വിധിയല്ല, കൊല്ലണം എന്ന് വിധി വന്നിടത്ത് ആരെക്കുറിച്ചും അതിനെ ദൈവം മായിച്ചു. ദൈവം എഴുതിയതാണ്, ദൈവം മായിച്ചു. മുഴുവൻ മായിച്ചിട്ട് അവിരാമമായിരുന്ന പ്രതികൂലമായിരുന്ന കയ്യാലത്തും മായിച്ച് പകരം ഒരു വിധി എഴുതി. നമ്മളെ സംബന്ധിച്ചൊരു വിധി എഴുതി. ഭാവി എന്ന് വിധിച്ചിടത്ത് നിന്നെ ഭാവി എന്ന് പരിഗണിക്കുന്നില്ല, നിന്നെ നീതിമാൻ എന്ന് പരിഗണിക്കുന്നു എന്ന് സ്വർഗം വിധി പറയുന്നു. ഭൂമിയല്ല, ന്യായാധിപന്റെ തെറ്റുപറ്റിയതല്ല. കാര്യങ്ങളെല്ലാം പരിഗണിക്കാതെ പെട്ടെന്ന് കയറി വിധി പറഞ്ഞതല്ല. കുറ്റത്തിൽ ആദിയോടന്തം റോമാലേഖനം മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം മുതൽ നിരത്തി എവിടെയെല്ലാം പാപം വ്യാപരിച്ചിരിക്കുന്നു, അത് ബുദ്ധിയിൽ വ്യാപരിച്ചിരിക്കുന്നു, അത് ഹൃദയത്തിൽ വ്യാപരിച്ചിരിക്കുന്നു, അത് നാവിൽ വ്യാപരിച്ചിരിക്കുന്നു, അത് കയ്യിൽ വ്യാപരിച്ചിരിക്കുന്നു, അത് കാലിൽ വ്യാപരിച്ചിരിക്കുന്നു, ഉച്ച മുതൽ ഉള്ളംകാല വരെ സകലയിടത്തും പാപം ബാധിച്ച് അതിന് ശിക്ഷ വിധിക്കപ്പെട്ടപ്പോൾ ഞാൻ എടുത്ത് പറയുന്നു, ന്യായാധിപന് തെറ്റുപറ്റിയതല്ല, പകരം സകല മാനവജാതിക്കും എതിരെ എഴുതിയ എഴുത്തിന് പരിഹാരം വരുത്തുവാൻ, പ്രായച്ചിത്തം വരുത്തുവാൻ ഒരുവൻ രംഗത്ത് വന്നു. അഖിലാണ്ടത്തിൽ ഒരുവൻ വേറൊരാൾക്ക് വരുത്താൻ കഴിയാത്ത പരിഹാരം, അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ കയറി നമ്മുടെ പാപം, നമ്മുടെ തെറ്റ്, നമ്മുടെ ശിക്ഷ അവിടുത്തെ മേൽ എടുത്തു. നമ്മൾ അനുഭവിക്കേണ്ട സകല ശിക്ഷയും നമുക്ക് പകരം, എടുത്തു പറഞ്ഞ പകരം, നമുക്ക് പ്രായച്ചിത്തമായി അവിടെ ഏറ്റെടുത്തത് കൊണ്ട്, ശിക്ഷ സ്വീകരിച്ചത് കൊണ്ട്, അവിടുത്തെ പുത്രനായി യേശു ക്രിസ്തു തന്നെ ഇതേറ്റെടുത്ത് പരിഹാരം വരുത്തിയത് കൊണ്ട് നിങ്ങൾക്ക് നേരെ എന്റെ നേരെ എഴുതിയിരുന്ന വിധി ദൈവം മായിച്ചു. ആ വിധി ദൈവം മായിച്ചു. സ്വർഗത്തിൽ നമുക്കെതിരെ എഴുതിയിരുന്ന വിധി ദൈവം മായിച്ചു. മായിച്ചിട്ട് വിളിച്ചു പറഞ്ഞു, നീ നീതിമാൻ, നിനക്ക് മരണത്തിന് പകരം നിത്യജീവൻ ചെയ്തിരിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ വചനം കേൾക്കുന്നവരെ, അകത്താകട്ടെ പുറത്താകട്ടെ, പാപമില്ലാത്ത ഒരാളും അഖിലാണ്ടത്തിലില്ല. എന്നാൽ സുവിശേഷത്തിന്റെ ദൂത് നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടതില്ല. നിങ്ങളുടെ മേൽ വിധിച്ചിരുന്ന ശിക്ഷാവിധി നീക്കി വേറൊരു വിധി എഴുതാൻ ദൈവം തയ്യാറാണ്. പക്ഷേ വിശ്വസിക്കുന്നവർക്ക്, അങ്ങനെയാണല്ലേ ഇവിടെ വായിച്ചത്, വിശ്വാസത്താൽ സ്നാനത്തിൽ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവനിടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിന്റെ വ്യാപാര ശക്തിയിലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങൾ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. റോമർ 3:24, വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. സ്തോത്രം. ഞാൻ എടുത്തു പറയുന്നു, നാട്ടിലെ ഒറ്റ മനുഷ്യൻ പാപത്തിന് ശിക്ഷ അനുഭവിക്കണ്ട, ഒരാളും പോലും. നിങ്ങളുടെ പാപം എത്ര വലുതുമാകട്ടെ, ഈ പുസ്തകത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പാപം കടും ചുവപ്പ് പോലായാൽ ഒരു മനുഷ്യനും വിളിപ്പിക്കാൻ കഴിയാത്തവണ്, അത്ര ഭീകരമാണെങ്കിലും അത്ര കറ പിടിച്ചതാണെങ്കിലും ഒരു കാരണവശാലും മാറ്റാൻ കഴിയാത്തതാണെങ്കിലും നാം പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നു. ഏത് ജാതിക്ക് കിട്ടും, ഏത് കുലത്തിന് കിട്ടും, ആണിനും പെണ്ണിനും കിട്ടും, ചെറുപ്പക്കാരന് പ്രായമുള്ളവന് കിട്ടും, ബാല്യക്കാരനും ബാല്യക്കാരിക്ക് കിട്ടും, ആർക്കും കിട്ടും. യേശു ക്രിസ്തുവിന്റെ രക്തം സകല പാപവും പോക്കി ഏത് മനുഷ്യനെ വിശുദ്ധീകരിക്കുന്നു. രാത്രി ഇരിക്കുന്ന നിങ്ങൾക്ക് എത്ര പേർക്ക് അന്തരംഗത്തിന്റെ നന്ദരംഗത്തിന്റെ തുടിക്കുന്ന അന്തരംഗത്തിൽ നിന്ന് പാപമോചനത്തിന്റെ സജീവ ബോധത്തോടുകൂടെ ദൈവം എന്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു, യേശു ക്രിസ്തുവിന്റെ രക്തം എന്നെ ശുദ്ധീകരിച്ചിരിക്കുന്നു എന്ന് പറയുവാൻ പ്രാഗൽഭ്യമുള്ളവർ, തുടിക്കുന്ന ഹൃദയമുള്ളവർ കരങ്ങളെ ഉയർത്തി, കരങ്ങളെ ഉയർത്തി, കരങ്ങളെ ഉയർത്തി.
അഖിലാണ്ടത്തിന്റെ പാപത്തെ കഴിയുമോ, കഴുകി കളയുമോ? വേറെ ഒന്നിനും കഴിയില്ല, ഒരു ശക്തിക്കും കഴിയില്ല, ഒരു ശാസ്ത്രത്തിനും കഴിയില്ല, ഒരു ആചാരങ്ങൾക്കും കഴിയുകയില്ല.
പണ്ടൊരു പാട്ടുകാരൻ പാടിയതുപോലെ എന്റെ പാപത്തെ കഴുകി കളയുവാൻ എന്തിനു കഴിയും? മറ്റൊന്നിനും കഴിയില്ല, യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് കഴിയും. എന്നെ പാപം പോക്കി എന്നെ പൂർണ്ണതപ്പെടുത്തുവാൻ ആർക്ക് കഴിയും? എന്തിനു കഴിയും? നത്തിങ്, വേറെ ഒന്നിനും കഴിയില്ല. പക്ഷേ യേശു ക്രിസ്തുവിന്റെ രക്തത്തിന് എന്നെ പൂർണ്ണതപ്പെടുത്തി തിരുമുൻപാകെ നിർത്തുവാൻ സാധിക്കും. ഹല്ലേലൂയ. ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനകത്തുള്ള ദൈവജനത്തിന് വേണ്ടിയാണ്, അതോടൊപ്പം ഈ നാട്ടിലെ ജനത്തിന് വേണ്ടിയും കൂടിയാണ്. അതുകൊണ്ട് ഈ നാടിനോടും ഇതിനകത്തിരിക്കുന്ന ആർക്കും ഈ ദൂത് ബാധകമാണ്. ഈ ദൂത് ബാധകമില്ലാത്ത ആരും ഇതിനകത്തിരിപ്പില്ല. എന്നാൽ പുറത്തുള്ളവരോടും കൂടി ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറഞ്ഞ എന്റെ സുഹൃത്തെ, നിങ്ങളുടെ പാപത്തിന്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കണ്ട, അതെത്ര ഭയങ്കരമാണെങ്കിലും യേശു ക്രിസ്തു നിമിത്തം അതിന് മോചനമുണ്ട്, പരിഹാരമുണ്ട്. നിങ്ങൾക്കെതിരെ വിധിച്ച വിധി ഇന്ന് രാത്രി ദൈവം തിരുത്തി എഴുതും. ദൈവം മായ്ച്ചു കളയും, എതിരായ വിധി മായ്ച്ചു കളഞ്ഞിട്ട് വേറെ വിധി എഴുതും. ഒന്നുകൂടെ പറയുന്നു, തകർന്നവനായി ഉടഞ്ഞവനായി എന്റെ ജീവിതം നശിച്ചു, ഞാനിനി ജീവിച്ചിട്ട് അർത്ഥമില്ല, ഞാൻ ആകെ തകർന്നു എന്ന് പറഞ്ഞിടത്ത് ഇന്ന് രാത്രി യേശു ക്രിസ്തുവിന്റെ രക്തനിമിത്തം മറിച്ചൊരു വിധി ഇന്ന് രാത്രി ദൈവം എഴുതും. ലോകത്തെ നശിപ്പിക്കുന്ന ചില ശക്തികളുടെ സ്വസ്ഥതയില്ലാത്തക്കുന്ന കാര്യം കഥയാണ് ഇവിടെ പറഞ്ഞതെങ്കിലും ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, ദുർഭൂതങ്ങളുടെ ഒരു വലിയ ലോകം, അസംഖ്യം ദുർഭൂതങ്ങളുടെ ലോകം തകർക്കാൻ ലോകത്തിൽ ഇതിന്റെ സകല ശക്തി ഉപയോഗിച്ച് മുഴുവൻ ഇടത്തും വ്യാപരിക്കുന്നെങ്കിലും യേശു ക്രിസ്തുവിന്റെ രക്തം കാണുന്നിടത്ത്, യേശു ക്രിസ്തുവിന് നാമം അറിയുന്നിടത്ത് അതിന് പ്രവേശനമില്ല, അതിന് തൊടാൻ പറ്റില്ല. ദുർഭൂതങ്ങൾ ഭയപ്പെടുന്ന ഒരു കാര്യം യേശു ക്രിസ്തുവിന്റെ രക്തം, ഒരു കാര്യം യേശു ക്രിസ്തുവിന്റെ ക്രൂശിൽ രക്തം. ഇന്ന് രാത്രി ഈ നാടിനോട് വിളിച്ചു പറയുവാൻ കിട്ടിയാൽ അനാഥ ജീവിതങ്ങൾ ഈ തകർച്ചയും നാശവും വിധി എന്ന് കണക്കാക്കി, ആവർത്തിച്ച് പറയുന്നു, വിധി എന്ന് കണക്കാക്കി. ആ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങളുടെ തല എഴുതിയിട്ടിരിക്കുന്നല്ലേ, നിങ്ങൾക്കെതിരെ എഴുതിയിട്ടിരിക്കുന്നല്ലേ, അതെ, നിങ്ങൾക്കെതിരെ ദുഷ്ടൻ നശിപ്പിക്കാൻ വേണ്ടി പലതും പ്ലാൻ ചെയ്തു, നിന്നെ കുറ്റക്കാരൻ ദൈവവും വിധിച്ചു. പക്ഷേ ഇന്ന് രാത്രി ഔദാര്യമായി സൗജന്യമായി അത് മാറ്റി എഴുതുന്ന ഒരു പ്രക്രിയയെ ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഈ രാത്രി തന്നെ എന്ന് സാധിക്കും. യേശു ക്രിസ്തുവിന്റെ രക്തത്തിലുള്ള വിശ്വാസത്താൽ, ആ മരണം നിങ്ങൾക്ക് വേണ്ടിയുള്ള മരണമാണ് എന്ന വിശ്വാസത്താൽ, എന്റെ തെറ്റേറ്റെടുക്കാനാണ് യേശു ക്രിസ്തു മരിച്ചത് എന്ന വിശ്വാസത്താൽ, അവിടുന്ന് കേവലം മരിച്ചവനല്ല, മരിച്ചിട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റവൻ തന്നെ ഇന്നും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്ന അവിടുന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന ദൂതിതാണ്, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിക്കുന്നു. ഹല്ലേലൂയ. കുറ്റവാളിക്ക് ക്ഷമ കിട്ടുന്ന ദിവസം അതിന്റെ ആനന്ദം പറയാമോ? മരണത്തിൽ വിധിക്കപ്പെട്ടവനെ വിധി തീർത്തിയെഴുതി, വീണ്ടും കഠിന തടവിന് വിധിച്ചിരിക്കുന്നു എന്നല്ല, സ്വതന്ത്രമായി വിട്ടയച്ചിരിക്കുന്നു എന്ന് കേട്ടാൽ ആർത്ത് തുള്ളിച്ചാടാത്തവനാര്, അടങ്ങിയിരിക്കാൻ പറ്റുന്നവനാര്, വീതുമ്മിക്കരഞ്ഞുകൊണ്ട് ഉള്ളം ഹൃദയത്തിൽ സന്തോഷിച്ചുകൊണ്ട് തുള്ളിച്ചാടാൻ തോന്നുമല്ലോ. ഹല്ലേലൂയ. അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. രാത്രി ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ഞാൻ പ്രസംഗിക്കുന്ന ദൈവം, കർത്താവായ യേശു ക്ഷമിക്കുന്നവനാ.
ദൈവം അങ്ങനെ നമ്മോട് ക്ഷമിച്ചതിനാൽ
ഞാൻ ആദ്യത്തെ യോഗത്തിന്റെ മുഖവരയിൽ പറഞ്ഞതുപോലെ ദൈവം നമ്മെ തന്നോട് നിരപ്പിച്ചു, അകലം മാറ്റിക്കളഞ്ഞു, ശത്രുത ഇല്ലാതാക്കി. ദൂതിന്റെ ഒരു ഭാഗം അതായിരിക്കുമ്പോൾ ദൂതിന്റെ അടുത്ത ഭാഗത്തേക്ക് നാം ഞാൻ പ്രവേശിക്കണം. നിങ്ങൾ ഒരിക്കൽ ക്ഷമ കിട്ടിയവരാണെങ്കിലും, നാം ഒരിക്കൽ ക്ഷമ കിട്ടിയവരാണെങ്കിലും നമുക്കിന്നും ക്ഷമയുടെ ആവശ്യമുണ്ട്. എന്നും ക്ഷമയുടെ ആവശ്യം നമുക്ക് ഉണ്ട്. ഒരിക്കൽ ക്ഷമ കിട്ടി, എല്ലാം കഴിഞ്ഞു, രക്ഷയെല്ലാം എടുത്ത് ചാക്കിനകത്ത് പൊതിഞ്ഞു കെട്ടി കയ്യിൽ തന്നു എന്ന് ആരും ധരിക്കരുത്. എന്നും നമുക്ക് ക്ഷമ വേണം. ക്ഷമയെന്ന് പറയുമ്പോൾ തന്നെ പാപത്തിന്, കുറ്റത്തിനാണല്ലോ ക്ഷമ, കുറ്റത്തിന്. അതിന് വേദപുസ്തകം പറയുന്ന വാക്കാണല്ലോ പാപം. പാപം രണ്ട് തരത്തിലുണ്ട് എന്നാണ് വേദപുസ്തകം പറയുന്നത്. ഒന്ന്, അബദ്ധവശാൽ പാപം ചെയ്യുന്നത്. സംഖ്യാപുസ്തകം 15:28, ലേവ്യാപുസ്തകം 4:2, 13:13, 22:22, 27:27. ധാരാളം വാക്യങ്ങൾ ഇവിടെയെല്ലാം പറയുന്നത്, ഒരുത്തൻ അബദ്ധവശാൽ പാപം ചെയ്താൽ അതിന് എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കുന്നത് എന്നാണ് ആ വാക്യങ്ങളെല്ലാം പറയുന്നത്. ഞാൻ വായിച്ച വാക്യം ഒരു വാക്യം ഒന്ന് വായിച്ചോളൂ. ലേവ്യാപുസ്തകം 2:4. വാക്യം വായിക്കൂ. ലേവ്യാപുസ്തകം 4:2.
ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ചെയ്യരുതെന്ന് യഹോവ കൽപ്പിച്ചിട്ടുള്ള വല്ല കാര്യത്തിലും ആരെങ്കിലും അബദ്ധവശാൽ പിഴച്ച് ആ വക വല്ലതും ചെയ്താൽ അഭിഷിക്തനായ പുരോഹിതൻ ജനത്തിന്മേൽ കുറ്റം വരത്തക്ക വണ്ണം പാപം ചെയ്തുവെങ്കിൽ താൻ ചെയ്ത പാപനിമിത്തം അവൻ യഹോവയ്ക്ക് പാപയാഗമായി ഊനമില്ലാത്തൊരു കാളക്കിടാവിനെ അർപ്പിക്കണം.
അബദ്ധവശാൽ പാപം ചെയ്താൽ, ഞാൻ മുമ്പ് പറഞ്ഞ വാക്യങ്ങളെല്ലാം ഇത് പറയുന്ന, എന്താണ് അബദ്ധവശാൽ പാപം ചെയ്താൽ എന്ന് പറഞ്ഞാൽ, കരുതിക്കൂട്ടാതെ ചെയ്ത ഒരു പാപം,
ഒരുപക്ഷെ തെറ്റെന്ന് അറിയാൻ മേലാതെ ചെയ്തു പോയ ഒരു തെറ്റ്. തെറ്റെന്ന് അറിയാൻ മേലാതെ ചെയ്തു പോയാലും തെറ്റല്ലാതെ വരുന്നില്ല. അറിയാൻ മേലാതെ ചെയ്തതാണെങ്കിലും തെറ്റാണ്. എന്താണ് ശരി, എന്താണ് തെറ്റ് എന്ന് പരമമായി പറയാൻ അധികാരം ദൈവത്തിനാണ്, ദൈവവചനത്തിനാണ്. നമ്മുടെ സമൂഹത്തിൽ ശരിയാണ് എന്നതുകൊണ്ട് അതിന് ദൈവം അംഗീകരിക്കണമെന്നില്ല. എന്റെ മതത്തിൽ ഇത് ശരിയാണ് എന്നുള്ളതുകൊണ്ട് ദൈവം അതിനെ അംഗീകരിക്കണമെന്നില്ല. എന്റെ സഭാപ്രമാണത്തിൽ ഇത് ശരിയാണ് എന്നതുകൊണ്ട് അത് തെറ്റല്ലാതെ വരില്ല. തെറ്റെന്ന് ഈ പുസ്തകം പറഞ്ഞിരിക്കുന്നത് മുഴുവനും തെറ്റാണ്. ശരിയെന്ന് ഈ പുസ്തകം പറഞ്ഞിരിക്കുന്നത് മാത്രം ശരിയാണ്. യാഗങ്ങളും പ്രായച്ഛിത്തങ്ങളും മുഴുവനും അബദ്ധവശാൽ പാപം ചെയ്തവർക്ക് വേണ്ടിയായിരുന്നു. പാപയാഗം, മകർത്തിയാഗം എന്നിവയുടെ കണക്കെടുത്ത് നോക്കൂ, വേദപുസ്തകങ്ങൾ എടുത്ത് വായിച്ചു നോക്കൂ, മുഴുവനും അബദ്ധവശാൽ പാപം ചെയ്തവർക്ക് വേണ്ടിയാണ്. മറ്റൊരു പാപം മനഃപൂർവം പാപം ചെയ്താൽ, പുതിയ നിയമത്തിലേക്ക് തന്നെ വരാം, എബ്രായലേഖനം 10:26
സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം നാം മനഃപൂർവം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും വിശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായൊരു പ്രതീക്ഷയും എതിരികളെ ദഹിപ്പാനുള്ള ക്രോധാഗ്നിയുമേയുള്ളൂ.
എന്തൊരു ഗൗരവമായ പ്രയോഗമാണെന്ന് നോക്കൂ. ക്ഷമ കിട്ടിയ നമ്മൾ, ദൈവത്തിന് ന്യായപ്രമാണം കയ്യിലുള്ള നമ്മൾ, വേദപുസ്തകം കൊണ്ടു നടക്കുന്ന നമ്മൾ, വേദപുസ്തകം വായിക്കുന്ന നമ്മൾ, വേദപുസ്തകം പ്രസംഗിക്കുന്ന നമ്മൾ, ഇതിന് വിപരീതമായി സത്യം അറിഞ്ഞിട്ടും പാപം ചെയ്താൽ അതിന് പരിഹാരമില്ലാതെ വലിയ ന്യായവിധിക്കായുള്ള ഒരു വിധിയാണ് ഉള്ളത് എന്നാണ് വചനം പറയുന്നത്.
ഇപ്പോ വചനം പറയുന്നത് മാത്രമല്ലല്ലോ, കോടതിയുടെ നിയമം അങ്ങനല്ലേ? ഒരുത്തന്റെ തെറ്റിന് കോടതി പരിശോധിക്കുമ്പോൾ പല പല ഘടകങ്ങൾ പരിശോധിക്കുമല്ലോ. ആ ചെയ്തതിലുള്ള കാരണം എന്താണ്, അതിന്റെ പ്രേരക ശക്തി എന്താണ്. തെറ്റ് മാത്രമല്ല പരിഗണിക്കുന്നത്, അത് പരിഗണിച്ചതിന് ശേഷമാണ് ശിക്ഷ എന്താണ് എന്ന് കോടതി വിധിക്കുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത്ര ക്രൂരമായ ഈ കുറ്റം, മനുഷ്യ ജീവന് ഭീഷണിയായിരിക്കുന്ന തരത്തിലുള്ള അവരുടെ കുറ്റം, കഴിഞ്ഞ കുറെ കേസുകൾ അങ്ങനെ വന്ന കേസുകളുണ്ടല്ലോ. ഭൂമിയിലെ കോടതി തന്നെ പറയുന്നു ഇത്രയും മനഃപൂർവ്വ കുറ്റത്തിന് മരണശിക്ഷ കൊടുക്കണം. ദൈവത്തിന്റെയും വിധി അങ്ങനെ തന്നെ, സത്യമറിഞ്ഞിട്ട് സത്യത്തിന് വിപരീതമായി പ്രവർത്തിച്ചാൽ കഠിനമായ ന്യായവിധിയാണുള്ളത് എന്നാണ് ഈ തിരുവെഴുത്ത് വിളിച്ചു പറയുന്നത്. ആമേൻ. പക്ഷെ ദൈവവചനത്തിന്റെ അത്ഭുത സത്യം ഒന്നുകൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവം ക്ഷമിച്ചു, ദൈവം ക്ഷമിക്കുന്നു. പഴയ നിയമം മുഴുവൻ വായിക്കുന്നതാണ്, ദൈവം ക്ഷമിച്ചു, ദൈവം ക്ഷമിക്കുന്നു. ഓർമ്മയുണ്ടോ ശലോമോൻ ദേവാലയം പ്രതിഷ്ഠിച്ചിട്ട് കഴിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്, ആ പ്രാർത്ഥന മുഴുവനും ദൈവമേ ഓരോരോ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, ഞങ്ങൾ തെറ്റിയത്, അങ്ങനെ വചനം വിട്ട് ഈ തകരാറിൽ അകപ്പെടുമ്പോൾ ഞങ്ങൾ ഇവിടേക്ക് വന്ന് ഞങ്ങൾ കൈമലർത്തി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങ് കേട്ട് ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ ശത്രു വന്ന് ഞങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമ്പോൾ ഞങ്ങൾ അങ്ങയോട് തിരിഞ്ഞാൽ ഞങ്ങളുടെ കുറ്റനിമിത്തമാണ് ശത്രു ഞങ്ങളെ പിടിക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഞങ്ങളെ തൊടാൻ പറ്റില്ലായിരുന്നു, അങ്ങയുടെ മേഘം മാറി നിൽക്കുന്നത് കൊണ്ടാണ് അവർക്ക് ഞങ്ങളുടെ മേൽ സ്വാധീനമുണ്ടാകുന്നത്, എങ്കിലും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിച്ചാൽ ക്ഷമിക്കണമേ. വിഷമഞ്ഞു വന്ന് വെങ്കതർ വന്ന് ഞങ്ങളുടെ കൃഷി നശിച്ച് ഞങ്ങളാകെ തകർച്ചയിലാകുമ്പോൾ ഞങ്ങൾ മടങ്ങി വന്ന് പ്രാർത്ഥിച്ചാൽ ക്ഷമിക്കണമേ. മഴ പെയ്യാതെ ആകാശം അടഞ്ഞു പോയാൽ, ഞങ്ങളുടെ പാപം നിമിത്തം സംഭവിച്ചാൽ ഞങ്ങൾ പ്രാർത്ഥിച്ചാൽ ക്ഷമിക്കണമേ. അതെ, ദൈവം പറഞ്ഞു ഞാൻ ക്ഷമിക്കും, ഞാൻ ക്ഷമിക്കും. ദാവീദ് ഗൗരവമായ കുറ്റങ്ങൾ ചെയ്തു, ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ, മേജറായിട്ടുള്ള പാപങ്ങൾ ചെയ്തു, കൊലപാതകം ചെയ്തു, വ്യഭിചാരം ചെയ്തു. തന്റെ കഴിവ് ഒന്ന് പരിശോധിക്കാൻ ചെയ്യരുതെന്ന് പറഞ്ഞിടത്ത് അവൻ സൈന്യത്തെ എണ്ണി തുടങ്ങിയപ്പോഴേ സൈന്യാധിപൻ പറഞ്ഞതാണ്, ദയവായി രാജാവേ ചെയ്യരുത്, രാജാവിന്റെ ആജ്ഞ അവഗണിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം അദ്ദേഹം ചെയ്തതാണ്. എന്നാലും ദേഷ്യത്തോടാ ചെയ്തത്. പക്ഷെ പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ദൈവത്തിന്റെ ദൂതനിറങ്ങി, ദൈവത്തിന്റെ ദൂതനിറങ്ങി, ജീസസ് 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 ജീസസ്. എങ്കിലും എങ്കിലും വിലാപത്തോട് അനുതാപത്തോട് ദൈവത്തെങ്കിലേക്ക് വന്നപ്പോൾ കുറച്ച് ന്യായവിധി നടത്തിക്കഴിഞ്ഞിരുന്നുവെങ്കിലും ദൈവം ക്ഷമിച്ച്, ദൈവം എരിശലേമിനെ ഓർത്ത്, ദൈവം ജനത്തെ ഓർത്ത് ഉദ്ധരിച്ച ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവത്തെ മറന്ന തലമുറ നിലവേ പാപത്തിൽ ജീവിച്ച് ഒന്നാലെ മുടിക്കാൻ ദൈവം തീരുമാനിച്ചെങ്കിലും അവർ അനുദമിക്കാൻ തയ്യാറായപ്പോൾ, രാജ്യമായി ഉപവാസം പ്രഖ്യാപിക്കാൻ തയ്യാറായപ്പോൾ, പ്രവചിച്ച പ്രവാചകൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എടുത്തു പറയുന്നു, പ്രവചിച്ച പ്രവാചകൻ അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ദൈവം ക്ഷമിച്ചാൽ ഇദ്ദേഹത്തിന്റെ പ്രവചനം ശരിയാവില്ല, നിലവെ നശിപ്പിക്കുമെന്നാണ് പറഞ്ഞു വിട്ടത്. ഇവരനുദിച്ച് ക്ഷമിച്ചാൽ പ്രവാചകൻ കള്ളപ്രവാചകൻ എന്ന് പറയാനുള്ള സാധ്യതയുണ്ട് എന്ന് നോക്കി തന്റെ അന്തസ്സു നോക്കി അവൻ വാദപ്രതിവാദം നടത്തുമ്പോഴും ദൈവം പറയുന്നു ഇടങ്കയും വലങ്കയും തിരിച്ചറിയുവാൻ കഴിയാത്ത ഇത്ര വലിയ സമൂഹത്തോട് എനിക്ക് കരുണ തോന്നുന്നുണ്ടായോ? ഹല്ലേലൂയ. ഓ റമാനഹസ്സുന്തറിയ. പക്ഷെ ഒരു കാര്യമാണ്, ദൈവം ക്ഷമിക്കുന്നതിന് ചില വ്യവസ്ഥകളുണ്ട്. ദൈവം ക്ഷമിക്കുന്നതിനുള്ള വ്യവസ്ഥ ഒന്ന്,
ലേവ്യ പുസ്തകം 4:20 21:35
അവിടെ എല്ലാം പറയുന്നത്. ലേവ്യ 4:20 ഒന്ന് വായിച്ചോളൂ. 4:20
പാപയാഗത്തിലുള്ള കാളയെ അവൻ ചെയ്തതുപോലെ തന്നെ ഈ കാളയെയും ചെയ്യണം, അങ്ങനെ തന്നെ ഇതിനെയും ചെയ്യണം. ഇങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം.
ഇങ്ങനെ പുരോഹിതൻ അവർക്ക് വേണ്ടി പ്രായച്ചിത്തം കഴിക്കണം. പ്രായച്ചിത്തം എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം? അവരെ കൊല്ലേണ്ടടുത്ത് ഒരു കാളയെ കൊന്ന് അവർക്ക് പകരം അർപ്പിക്കണം. പ്രായച്ചിത്തം ചെയ്യണം. വെറുതെ പാപം ക്ഷമിക്കപ്പെടില്ല. പ്രായച്ചിത്തം ചെയ്തെങ്കിലേ പാപം ക്ഷമിക്കപ്പെടുകയുള്ളൂ. സകല മാനവജീവിതയുടെയും പാപത്തിന് നമുക്ക് പരിഹാരം വരുത്തുവാൻ മതിയായ വഴിയില്ലാതിരുന്നപ്പോൾ ഈ യാഗങ്ങൾക്ക് സ്ഥിരമായ ഒരു പരിഹാരം വരുത്താൻ വഴിയില്ലാഞ്ഞപ്പോഴാണ് ദൈവം അവിടുത്തെ പുത്രനെ ലോകത്തിന്റെ കുഞ്ഞാടായി അയച്ച് കാൽവറി ക്രൂശിൽ അവിടുത്തെ യാഗമായി അർപ്പിച്ച്. വിശ്വസിക്കുന്നവർക്ക്, മുമ്പിലത്തെ വാക്യം ഞാൻ ആവർത്തിച്ച് പറയുന്നു, വിശ്വസിക്കുന്നവർക്ക് തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ആമേൻ. പാപത്തിന് പ്രായച്ചിത്തം വേണം. നമ്മൾ പാപം ചെയ്താലും പാപത്തിന് പ്രായച്ചിത്തം വേണം. ദിനവൃത്താന്ത പുസ്തകം 2:7-14 പ്രസിദ്ധമായ വാക്യമാണ്. ആർക്കെങ്കിലും അമൻ, പലർക്കും ഓർമ്മയുണ്ടാവും. നമ്മളതങ്ങ് പറഞ്ഞാലോ, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം, ബാക്കി പറഞ്ഞോളൂ, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖമന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗങ്ങളെ വിട്ടുതിരിയുമെങ്കിൽ, ഹല്ലേലൂയ, വിട്ടുതിരിയും എങ്കിൽ, ബാക്കി ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച്, കേക്കോ, അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തും. സൈന്യം വിശദീകരിക്കാൻ ഞാൻ ഒത്തിരി നേരം എടുക്കുന്നില്ല. ഒന്നുകൂടെ ആവർത്തിച്ചു പറയുന്നു, എന്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എന്റെ ജനം. ഈ വചനത്തിന്റെ ക്രമം വിട്ടാൽ, ഈ വചനം ലംഘിച്ചാൽ, ഈ വചനം ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്താൽ, ചെയ്യണമെന്ന് പറയുന്ന കാര്യം ചെയ്യാതിരുന്നാൽ, തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് ദൈവമുഖം അന്വേഷിച്ച് ചെയ്ത തെറ്റിൽ നിന്ന് വിട്ടുമാറിയാൽ ദൈവം കേൾക്കും, ദൈവം ക്ഷമിക്കും. മാത്രമല്ല, അവസാനത്തെ പ്രയോഗം, ദേശത്തിന് ദൈവം സൗഖ്യം വരുത്തി കൊടുക്കും. 1 യോഹന്നാൻ 1:9 പ്രസിദ്ധമായ ഒരു വാക്യം, ആരെങ്കിലും തനിക്ക് പാപമില്ലെന്ന് പറയുന്നെങ്കിൽ തന്നെ താൻ വഞ്ചിക്കുന്നു, സത്യം തമ്മിൽ ഇല്ലാതെയായി. ഒരു കുറ്റവുമില്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് സത്യമല്ല.
അങ്ങനെ പൂർണ്ണനായ ഒരു മനുഷ്യൻ അഖിലാണ്ടത്തിലില്ല.
എനിക്ക് ഒരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും ഞാൻ അങ്ങനെ പരമനീതിമാനായി വരില്ല. എന്നാൽ നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ
അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്ക വണ്ണം വിശ്വസ്തനും നീതിമാനവും. വാക്യത്തിന്റെ പ്രസക്ത ഭാഗം എടുത്തു പറയുന്നു, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ. സാരശിവാക്യം 28:13 കൂടി ഞാൻ ഉദ്ധരിച്ചാൽ, നിങ്ങൾക്കറിയാവുന്ന വാക്യം, അകൃത്യം ബാക്കി മറച്ചുവെക്കുന്നവര് ശുഭം വരികയില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവര് കരുണ ലഭിക്കും.
പാപം ക്ഷമിക്കാൻ ഈ വ്യവസ്ഥകൾ പാലിച്ചേ പറ്റൂ, അല്ലാതെ പാപം ക്ഷമിച്ചു കിട്ടുകയില്ല. ആവർത്തന പുസ്തകം 9 മോശ ദീർഘമായൊരു അധ്യായം എഴുതിയിരിക്കുന്നു. ഇസ്രയേൽ ജനം ഓരോ സമയത്തും തെറ്റ് ചെയ്തപ്പോൾ ആ തെറ്റിന്റെ മോചനത്തിന് വേണ്ടി താൻ ചെയ്ത കാര്യം അവിടെ പറയുന്നു. ദൈവത്തിന് മുമ്പാകെ പോയി വീണ് കിടന്നു. താൻ പറഞ്ഞത് എങ്ങനെയാണ്? ഞാൻ 40 രാവും 40 പകലും വീണ് കിടന്നു. ഞാൻ വെള്ളം കുടിച്ചില്ല, ഞാൻ ആഹാരം കഴിച്ചില്ല. കാരണം നിങ്ങളോട് ദൈവം ക്ഷമിക്കാൻ വേണ്ടി ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ വീണ് കിടന്നു. അത് നിമിത്തം ദൈവം നിങ്ങളെ രക്ഷിച്ചു. ആഹാരനോടും ദൈവം അവനെ കൊല്ലാൻ തക്ക പണം.
ദൈവം ആഹാരനോട് കോപിച്ചു. രംഗത്തിറങ്ങിയത് മോശിയ ജനത്തിന്റെ ഭാവത്തിന് വേണ്ടി. ധാരാളം വാക്യങ്ങൾ അതിനെ കുറിച്ചുണ്ട്. ഒരു മതിൽ കിട്ടി, ദേശത്ത് ദൈവം നശിപ്പിക്കാറുണ്ട്. ഇടിവിൽ നിൽക്കേണ്ടതിന് ദൈവം അന്നും ഇന്നും മധ്യസ്ഥന്മാരെ അന്വേഷിക്കുന്നു. ഇസ്രായേലിന്റെ ഒരു ഭാഗത്ത് പറഞ്ഞത് തെരുവിൽ കൂടി ഇറങ്ങി നടന്നു നോക്കാൻ ഒരുവനെ നിയമിച്ചു. ജനത്തിന്റെ പാപങ്ങളിട്ട് നിലവിളിക്കുന്നവരുണ്ടെങ്കിൽ ഒൻപതാം അധ്യായത്തിൽ അവന് നെറ്റിയിൽ ഒരു അടയാളം ഇടാൻ പറഞ്ഞു. പക്ഷെ പോയപ്പോൾ വിലപിച്ച ഒറ്റ ഒരുത്തനെയും കണ്ടില്ല. അടയാളമിടാൻ ഒരാളെയും കിട്ടിയില്ല. പാപത്തിന് കൂട്ടുകൂടി, പാപത്തിന് സംഘം ചേർന്ന് എല്ലാവരും ജീവിക്കുന്നിടത്ത് ദർശനത്തിൽ കണ്ടത് പുറകെ നടന്ന് ഒരു മഴുകൊണ്ട് വെട്ടാൻ പറഞ്ഞു. മുഴുവനത്തിനെയും വെട്ടി നഗരത്തെ ഇല്ലായ്മ ചെയ്ത ദർശനമാണ് യെഹെസ്കേൽ കണ്ടത്. സ്നേഹിതരെ, ദൈവമക്കളെ, പാപം എല്ലാ കാലത്തും പാപമാണ്. പാപത്തെ ആർക്കും നീതീകരിക്കാൻ പറ്റില്ല. പാപം ദൈവം ക്ഷമിച്ചു തന്നാൽ നീതീകരിക്കപ്പെടുമെന്നല്ലാതെ നമ്മൾ ആര് പാപത്തെ നീതീകരിച്ചാലും അത് നീതിയാവില്ല. നമ്മൾ ആര് ശോഭിട്ടാലും അത് ശരിയാവില്ല. നമ്മൾ എത്ര പേര് സൈഡ് ചെയ്താലും ദൈവത്തിന്റെ മുൻപാകെയുള്ള പാപം മാറ്റപ്പെടുകയില്ല. ദൈവത്തിന്റെ ഈ ക്രമം പാലിച്ചാൽ ആരുടെയും പാപം ദൈവം ക്ഷമിക്കും.
ആമേൻ. എന്നോട് ദൈവം ക്ഷമിച്ചതിനായി സ്തോത്രം. ആമേൻ. നിങ്ങൾക്ക് രാത്രി എത്ര പേർക്ക് പറയാനുണ്ട് എന്നോട് ദൈവം ക്ഷമിച്ചതിനായി സ്തോത്രമെന്ന്? അത് പറയാനില്ലാത്ത ഒരാളെങ്കിലും ഇവിടെയുണ്ടോ? മൊത്തം നീതിമന്മാരായി ഒരാളെങ്കിലും ഇവിടെയുണ്ടോ? ഇന്ന് പകലും ദൈവം എന്നോട് ക്ഷമിച്ചതിനായി സ്തോത്രം. എന്റെ പാപങ്ങളെ കഴുകി കളഞ്ഞതിനായി സ്തോത്രം. എന്നെ ശുദ്ധീകരിച്ചതിനായി സ്തോത്രം. പക്ഷേ വചനം പറയുന്നത് ദൈവത്തിന്റെ ആളുകളും ക്ഷമിക്കേണ്ടതാണ്.
ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ,
എഫേസ്യർ 4:32,
നിങ്ങളും അന്യോന്യം ക്ഷമിപ്പീൻ. ഞാൻ എടുത്തു പറയുന്ന ക്രിസ്തീയ വേദശാസ്ത്രത്തിലെ ഏറ്റവും പ്രസിദ്ധമായ ഈ വാക്ക് ദൈവത്തിന് മാത്രമുള്ള വാക്കല്ല, നമുക്ക് വേണ്ടി കൂടുള്ള വാക്കാണ്. മത്തായി 18:21-35 ശിഷ്യന്മാർ വന്ന് ചോദിക്കുന്നു, ആളുകൾ എന്നോട് പാപം ചെയ്താൽ എത്ര പ്രാവശ്യം ക്ഷമിക്കണം?
7 വട്ടം മതിയോ? കർത്താവ് മറുപടി പറയുന്നത് 70 വട്ടം എന്ന് പറഞ്ഞാൽ ഗുണിച്ച് 490 പ്രാവശ്യം എന്നല്ല എന്റെ അർത്ഥം. ഏത് സമയം തെറ്റ് ചെയ്തിട്ട് വന്ന് സോറി എന്ന് പറഞ്ഞാലും ക്ഷമിക്കണം. എത്ര പ്രാവശ്യം പറഞ്ഞാലും ക്ഷമിക്കണം. പക്ഷെ പറയുമ്പോഴാണ് ക്ഷമ. ക്ഷമിക്കണം. അതിന്റെ ഉപസംഹാര വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. 18:35 ഒന്ന് വായിക്കാമോ? മത്തായി 18:35 6:14-15
നിങ്ങൾ ഓരോരുത്തൻ സഹോദരരോട് ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്ഥനായ എന്റെ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും.
നിങ്ങൾ ഹൃദയപൂർവ്വം ക്ഷമിക്കാൻ ഞാൻ സ്വർഗസ്ഥനായ പിതാവ് അങ്ങനെ തന്നെ നിങ്ങളോടും ചെയ്യും. മത്തായി 6:14-15 ഒന്ന് വായിച്ചേക്കാം.
നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും.
മനുഷ്യരോട് അവരുടെ പിഴകളെ നിങ്ങൾ ക്ഷമിച്ചാൽ
സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളോടും ക്ഷമിക്കും. ബാക്കി
നിങ്ങൾ മനുഷ്യരോട് പിഴകളെ ക്ഷമിക്കാഞ്ഞാലോ നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെയും ക്ഷമിക്കയില്ല.
മനുഷ്യരോട് നമ്മൾ ക്ഷമിച്ചില്ലെങ്കിൽ നമ്മുടെ പിഴകളെയും ക്ഷമിക്കയില്ല. നമ്മൾ പൊതുവെ ഈ കർത്താവിന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കാത്ത ആളുകളാണ്. ചിലരുടെ ന്യായം എല്ലാം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്നോട് ഞങ്ങളുടെ പാപ അവരുടെ പാപങ്ങളെ ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങളെയും ക്ഷമിക്കണേന്ന് പറഞ്ഞാൽ ക്ഷമ കിട്ടത്തില്ല. അതുകൊണ്ട് ഉണന്ത ന്യായമാണെങ്കിലും ചിലരുടെ ന്യായമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചാലും ശരി, പ്രാർത്ഥിച്ചില്ലേലും ശരി, വേറൊരുവന്റെ പാപം ക്ഷമിക്കാത്തടത്തോളം നിങ്ങളുടെ പാപം ദൈവം ക്ഷമിക്കില്ല. പറയുന്നതിന്റെ അർത്ഥം എന്ന് ചിലരോട് തെറ്റ് ക്ഷമിക്കുന്നത് നിർത്തിവെച്ചോ, അന്ന് തൊട്ട് നിങ്ങളുടെ ഒറ്റ പാപവും ദൈവം ക്ഷമിച്ചിട്ടില്ല. എല്ലാം കുന്നുകൂടി കിടക്കുകയാണ്, മല കണക്കിന് കിടക്കുകയാണ്. സന്ധിക്കുമ്പോൾ ചുമ്മാതെ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ എന്നോട് ക്ഷമിക്കണമെന്ന്. ദൈവം ക്ഷമിക്കണമോ? നിങ്ങൾ ആരോട് ക്ഷമിക്കുന്നത് നിർത്തിയോ, അവിടെ ക്ഷമ ആരംഭിക്കാതെ പാപക്ഷമയ്ക്കൊരു വഴിയില്ല എന്ന് ദൈവത്തിന്റെ ജനം ഇന്ന് രാത്രി വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കണം. മത്തായി സുവിശേഷം 5-ാം അധ്യായം 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കൂ. അറിയാവുന്ന വാക്യങ്ങളാണ്, എന്നാലും ഒന്ന് വായിക്കൂ. 5-ാം അധ്യായത്തിന്റെ 21 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ.
നിന്റെ നിക്ഷേപം ഉള്ളിടത്ത്
5:21-26
കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരുടെ അരുളിച്ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുൻപിൽ നിൽക്കേണ്ടി വരും.
അടുത്ത
മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകെയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തേക്ക് കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുൻപിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാടുകളെ കഴിക്കുക.
ഇതാണ് ദൈവത്തിന്റെ ക്രമം. വർത്തമാനം പറയുന്ന കാര്യമാണ് അവിടെ പ്രധാനമായിട്ടും പറഞ്ഞേക്കുന്നത്. ആദ്യം ബാക്കി എല്ലാ പാപവും എന്നത്ത് വരും. എന്നാൽ സംസാരം കൊലപാതകത്തിന് തുല്യമാണ്. കൊല ചെയ്യരുത് എന്ന് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാവും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാൽ ന്യായാധിപ സഭയുടെ മുൻപാകെ നിൽക്കേണ്ടി വരും. സഹോദരനോട് മൂഢ എന്ന് പറഞ്ഞാൽ അഗ്നി നരകത്തിന് യോഗ്യനാകും. തിരുവെഴുത്തിലെ ഭാഗങ്ങൾ വിശദമായി പരിശോധിച്ചു നോക്കൂ. സംസാരം ഗൗരവമായ പാപമാണ്. ദൂഷണം ഒരു ഭയങ്കര പാപമാണ്. സാധാരണ മനുഷ്യരുടെയിൽ സ്ഥിരം പരക്കയുള്ളൊരു കാര്യമാണിത്. വല്ലവരു കാര്യം വല്ലവരെ കുറിച്ച് ആരെങ്കിലും പറയുന്നത് കേട്ടാൽ, നന്മ പറയുന്നത് കേട്ടാൽ ആരോടും പറയില്ല, തിന്മ പറയുന്നത് കേട്ടാൽ. ചില പുള്ളികളുണ്ട് ഈ ഫോൺ വിളിക്കുമ്പോൾ എടുത്തിട്ട് മിസ് കോൾ വിടുന്ന ചില പുള്ളികളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. എന്നിട്ട് അവർ തിരിച്ചു വിളിക്കണം. അങ്ങനെ കുറെ ആളുകളുണ്ട്, കേട്ടിട്ടില്ലായിരിക്കും അല്ലേ? അവരുടെ പൈസ മുടക്കി അവർ ഫോൺ വിളിക്കില്ല. പക്ഷെ ഇങ്ങനൊരു കാര്യം പറയാനാണെങ്കിൽ എത്ര നേരം വേണേലും ആ ഫോൺ എടുത്തു വെച്ച് വർത്താനം പറയും. എത്ര പണവും മുടക്കി ഇത് ചെയ്യും. എന്താ ഉദ്ദേശം? അവനെ മൂടിക്കണം, അവനെ നാറ്റണം, അവൻ ഇനി ജീവിക്കാൻ പാടില്ല. സുഹൃത്തെ, നീ കൊലപാതകനല്ലാതെ നീ ആരാ? നീ വല്ല സത്യം അറിഞ്ഞോ? കേട്ടപാടെ വിളിച്ചു പറഞ്ഞതല്ലേ? കഥ ഉണ്ടാക്കുന്ന കുറെ പേരില്ലേ, അവരുടെ ജോലി കഥയുണ്ടാക്കാണല്ലോ. മനുഷ്യൻ സ്വപ്നം കണ്ടിട്ടില്ലാത്ത കാര്യം കഥയുണ്ടാക്കി പറഞ്ഞു നടക്കുന്ന പെന്തിക്കോസ്തുകാരാ. ഇന്ന് രാത്രി എനിക്ക് വചനത്താൽ പറയാനുള്ള കാര്യം, പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കും. കേവലം ഏറ്റുപറഞ്ഞാൽ പോരാ, തന്റെ ദുർമാർഗങ്ങളെ വിട്ടുതിരിഞ്ഞ് ഈ ഇടപാട് നിർത്തി, അന്യം നശിപ്പിക്കുന്ന ഇടപാട് നിർത്തി, നുണ പറയുന്ന ഇടപാട് നിർത്തി ദൈവത്തിങ്കിലേക്ക് മടക്കി വന്നാൽ ദൈവം നമ്മോട് ക്ഷമിക്കും. തെറ്റ് ചെയ്ത ആരോടും ക്ഷമിക്കണം. പകയും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നവരോട് ഒരിക്കൽ കൂടെ വചനത്തിലൂടെ പറയുന്നു, നിന്റെ ഒറ്റ പാപവും അന്ന് മുതലുള്ള ദൈവം ക്ഷമിച്ചിട്ടില്ല. നിന്റെ പ്രാർത്ഥനകൾ മുഴുവൻ വെറുതെയായിപ്പോയി. ഒറ്റ തെറ്റും ക്ഷമിക്കാതെ കുന്നുകൂടി കിടക്കുന്നിടത്ത് ഇന്ന് രാത്രി ദൈവത്തിന്റെ ശബ്ദം ഒന്ന് കേൾക്കണമേ എന്ന് ഞാൻ വിളിച്ചു പറയുകയാണ്. ദൈവത്തോട് ചെയ്ത തെറ്റ് ദൈവത്തോട് ഏറ്റുപറയണം. 2 തിരുവൃത്താന്തം 7-ാം അധ്യായത്തിൽ വായിച്ച വാക്യം, 1 യോഹന്നാൻ 1:9 നാം പാപം ചെയ്യുന്നത് ഏറ്റുപറഞ്ഞാൽ ദൈവം ക്ഷമിക്കും. ഒരു വ്യക്തിയോട് ചെയ്ത പാപമാണെങ്കിൽ ആ വ്യക്തിയോട് ഏറ്റുപറയണം. മത്തായി സുവിശേഷം 5:23-24 വാക്യം, പോയി അവനോട് ആദ്യം നിരന്നുകൊള്ളുക. മത്തായി സുവിശേഷം 18-ാം അധ്യായം അതിന് 15 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ, ആദ്യം ചെന്ന് അവനോട് ബോധ്യപ്പെടുത്തി നിരന്നുകൊള്ളുക. അവൻ കേട്ടാൽ സഹോദരനെ നേടി, ഇല്ലെങ്കിൽ രണ്ടൊന്ന് പേരെ കൂടെ കൂട്ടിക്കൊണ്ട് ചെല്ലുക. അതും കേട്ടാൽ അവനെ നേടി, അല്ലെ സഭ അറിയിക്കുക. സഭയും ഗമനിക്കാത്ത കുറെ പേരുണ്ട്. അവരെ സംബന്ധിച്ച് വചനം പറയുന്നു, അവൻ നിനക്ക് പുറജാതിക്കാരനെ പോലെ ഇരിക്കട്ടെ, അന്യനെ പോലെ ഇരിക്കട്ടെ. എന്നാൽ ആരെയും പുറജാതിക്കാരനാക്കാനോ ആരെയും തല്ലിക്കളയാനോ അല്ല ഈ പ്രബോധനം. ഈ പറയുന്നതിന്റെ ഉദ്ദേശ്യം ആരെയും നേടുവാനാണ്, ആരെയും നിരപ്പിക്കുവാനാണ്, ആരെയും അകറ്റുവാനല്ല, ആരെയും ശിക്ഷാവിധിക്ക് യോഗ്യരാക്കി തീർക്കുവാനല്ല. ദൈവത്തോട് നിരന്ന സമൂഹം അന്യോന്യം നിരന്നവരായി ലോകത്തെ നിരപ്പിക്കുന്നവരായി ജീവിക്കണം എന്നുള്ളത് ദൈവത്തിന്റെ പ്രമാണമാണ്. പരസ്യമായി പാപം ചെയ്തവർ പരസ്യമായി മാപ്പ് പറയണം, രഹസ്യമായി പാപം ചെയ്തതിന് രഹസ്യമായി മാപ്പ് പറയണം. ഇല്ലാതെ പാപത്തിന് മോചനമുണ്ടാവില്ല. രാത്രി ഇവിടെ നിന്നുകൊണ്ട് ഞാനിവ ജഡത്തിൽ സംസാരിക്കുന്നു, ധരിക്കരുത്. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ്. ഒരാളെയും ഉദ്ദേശിച്ച് ഇവ ഞാൻ സംസാരിക്കുന്നതല്ല. എനിക്കുള്ള നിയോഗം ആത്മാവിന്റെ നിയോഗം കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. എന്ന് രാത്രി ഇവിടെ ഇരുന്നുകൊണ്ട് സ്വയം ഒന്ന് പരിശോധിക്കുമോ, എന്റെ പാപമെല്ലാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവോ, എന്റെ തെറ്റുകളെല്ലാം ദൈവം ക്ഷമിച്ചിരിക്കുന്നുവോ, ഒരു തെറ്റും ഈ വചനത്തിന്റെ വെളിച്ചത്തിൽ എന്റെ മേൽ തൂങ്ങാതെ ഞാൻ അതിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നുവോ എന്ന് ഇന്ന് രാത്രി ഒന്ന് പരിശോധിച്ചിട്ടേ പോകാം. പാപം ക്ഷമിച്ചു കിട്ടിയില്ലെങ്കിൽ അത് ഗൗരവമായ കുറ്റമാണ്. ഒരിക്കലായി ക്ഷമിച്ചു കിട്ടുന്നത് മാത്രമല്ലത്, ഓരോ ദിവസവും ദൈവത്തിന്റെ ക്ഷമ നമുക്ക് ആവശ്യമാണ്. ഇന്ന് രാത്രി കർത്താവിന്റെ അടുക്കലേക്ക് പോകുമ്പോൾ ചില കാര്യങ്ങൾ ഒന്ന് പറയുന്നത് ഒരുപക്ഷെ പലരും എന്നെ അഭിനന്ദിക്കില്ലായിരിക്കും, കേട്ടാൽ ഒരുപക്ഷെ ചിലർക്കും ഇഷ്ടം തോന്നില്ലായിരിക്കും. പക്ഷേ എനിക്ക് ആത്മാവിന്റെ പ്രേരണയുള്ളതുകൊണ്ട് ചില വാക്കുകൾ ഞാൻ ഈ കാര്യത്തിൽ പറയേണ്ടി വരുന്നു. എന്റെ കാര്യം ഈ സമൂഹത്തിന്റെ കാര്യവും ഞാൻ പറയുന്നു. സമൂഹത്തിൽ കഴിഞ്ഞ ആണ്ടിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ടായി. സംഗതി തെരുവിലേക്ക് ഇറങ്ങി, പോസ്റ്ററുകളായി, അങ്ങനെ പല ആവർത്തിയായപ്പോ ഇവിടുത്തെ പ്രസ്ബിറ്റർ കൂടിയിട്ട് പറഞ്ഞു, ഈ വിവരം പോലീസിനെ അറിയിക്കണം, കാരണം ഈ കാര്യം കൈകാര്യം ചെയ്യാൻ സഭയ്ക്കകത്ത് മാർഗമില്ല. പോസ്റ്ററുകൾ നാട്ടിൽ രാത്രിയിൽ കൊണ്ടൊട്ടിക്കുന്നവരെ കണ്ടുപിടിക്കാൻ സഭാ നേതാക്കന്മാർക്ക് അകത്ത് പറ്റും. അതുകൊണ്ട് ഈ പോലീസിൽ വിവരം അറിയിക്കണമെന്ന് ഇവിടുത്തെ പ്രസ്ബിറ്ററി ഒരുമിച്ച് തീരുമാനിച്ചു. ഞാനും സമ്മതിച്ചു, ഇവിടുത്തെ പോലീസിനെ വിവരം അറിയിച്ചു. പക്ഷേ എന്റെ ഉള്ളിൽ എനിക്കൊരു ചിന്തയുണ്ടായി, എന്റെ കൂടെ വേല ചെയ്യുന്നവരെ പോലീസിന് മുമ്പാകെ നിർത്തി ഞാനും അവരും രണ്ട് ഭാഗത്ത് നിൽക്കുന്നത് എന്റെ മനസാക്ഷി അനുവദിച്ചില്ല. അതുകൊണ്ട് അതിനുവേണ്ടി പിന്നെ ഒരു വകയും ചെയ്യാതെ അത് പ്രസ് ചെയ്യാതെ ഞങ്ങളതിൽ നിന്ന് പിന്മാറുകയാണ്. ചിലര് ചോദിച്ചു, അത് സത്യമാണ്, ദൈവത്തിന് കൈകാര്യം ചെയ്യാൻ വിടാമായിരുന്നു, അതായിരുന്നു വേണ്ടിയത്. ഞാൻ ക്ഷമ ചോദിക്കുന്നു, ഞാൻ മനുഷ്യനെ വിട്ടതിന്. ദൈവത്തിന്റെ കഠിനമായ കൈക്ക് വിടാമായിരുന്നു, പക്ഷെ ചിലതങ്ങനെ വിട്ടത് ഭീകര ഫലമുണ്ടായതും കുറച്ചു പേർക്കറിയാം. അതോടൊപ്പം ഇന്ന് ഈ മലയാളം ഡിസ്ട്രിക്റ്റിന് വേണ്ടി ഒരു കാര്യം വിളിച്ചു പറയുവാൻ എനിക്ക് കുറെ നാളായിട്ട് ആത്മാവിന്റെ നിർബന്ധമുണ്ട്. അതെന്താന്ന് വെച്ചാൽ, ഈ മലയാളം ഡിസ്ട്രിക്റ്റിന്റെ ഒരു പാപം ഈ സമൂഹത്തിന്റെ മേൽക്കിടപ്പുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന പലർക്കും അതറിയില്ലായിരിക്കാം. എങ്കിലും ഞാൻ പരസ്യമായിട്ട് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, പരസ്യമായി ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് ഞാൻ പരസ്യമായി പറയുന്നു. രഹസ്യമായിരുന്നെങ്കിൽ ഞാൻ രഹസ്യമായി കൈകാര്യം ചെയ്തേനെ. ഒരിക്കലും ഏറ്റു പറഞ്ഞിട്ടില്ലാത്തൊരു പാപം. 1978 ഈ ഡിസ്ട്രിക്റ്റിലെ ഏറെക്കുറെ മിക്ക ശുശ്രൂഷകന്മാരും എല്ലാം കൂടെ ചേർന്ന് ഇവിടെ ദീർഘകാലം പ്രവർത്തിച്ച റെവറൻഡ് ഇ.എസ്. സോർബോ, വെതയിൽ ബൈബിൾ കോളേജിൽ കുറെ നാടുകൾ അധ്യാപകരായി പ്രവർത്തിച്ച റെവറൻഡ് ലേൽ സ്റ്റാപ്സ്, സിസ്റ്റർ ആർലിൻ സ്റ്റാപ്സ് എന്നിവർക്കെതിരെ ഈ സമൂഹം തിരിയും. ഈ വിഷയത്തിന്റെ ഉള്ളറകളൊന്നും ഇവിടുത്തെ പാസ്റ്റർമാർക്കറിയില്ലായിരുന്നു. അവരും ആ കാര്യത്തിൽ പങ്കുചേർന്നു. ഈ ബഥേൽ ബൈബിൾ കോളേജിന് 2000 ആണ്ടാകുമ്പോഴത്തേക്ക്, ആ കാലം കഴിഞ്ഞ് 13 വർഷം കൂടെ കഴിഞ്ഞു, ഒരു PhD നൽകുന്ന സ്ഥാപനമായി ഉയർത്തണമെന്ന് വിചാരിച്ചാണ് റെവറൻഡ് സ്റ്റാപ്സ് കുടുംബം ഈ കേരളത്തിലെത്തിയത്. ഈ മലയാളം ഡിസ്ട്രിക്റ്റിന് വേണ്ടി വലിയ പദ്ധതികൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായിരുന്നു, ചെയ്തു വന്നു. എങ്കിലും അവർക്കെതിരെയും ഒരു ചില നാട്ടുകാർക്കെതിരെയും ചിലർ തിരഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്ത് അവരെ പ്രതികളാക്കി. ആഴത്തിൽ മുറിവേറ്റ അവർ തകർന്നവരായി ഈ ഡിസ്ട്രിക്ട് വിട്ടുപോയി. തൽഫലമായി മിഷണറിമാർക്കിടയിൽ മുഴുവനും ഇന്നും മലയാളികളോട് നിഷേധാത്മകമായൊരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. സ്റ്റെപ്സ് കുടുംബം ഇവിടെ നിന്ന് സെക്കന്ദരാബാദിലേക്ക് പോയി. അവിടെ ശ്രേഷ്ഠമായൊരു ശുശ്രൂഷ അവർ ചെയ്തു. ഒരു വലിയ സഭ അവർ അവിടെ സ്ഥാപിച്ചു. പിന്നീട് അസംബ്ലി ബിഷപ്പിന്റെ ഉന്നത നേതൃത്വം ഇടപെട്ട് വ്യവഹാരം പിൻവലിച്ചു. ഇന്ന് മിഷണറിമാരുടെ പണമില്ലാതെ മുന്നോട്ട് പോകത്തക്ക രീതിയിൽ നമ്മുടെ സമൂഹം വളർന്നിട്ടുണ്ട്. പക്ഷെ അന്നത് വളരെ തകർച്ചകളുണ്ടാക്കി. എങ്കിലും ആ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞിട്ടില്ല, പരിഹരിച്ചിട്ടില്ല. അതിന്റെ കുറ്റം വാസ്തവത്തിൽ ഈ മലയാളം ഡിസ്ട്രിക്റ്റിന് മേലുണ്ട്. റെവറൻസ് സോർബോ, റെവറൻസ് സ്റ്റെപ്സ് എന്നിവർ ഇപ്പോൾ നിത്യതയിൽ വിശ്രമിക്കുകയാണ്. റെവറൻസ് സ്റ്റെപ്സ് ജീവിച്ചിരുന്ന കാലത്ത് അവരെ ഈ ഡിസ്ട്രിക്റ്റിലേക്ക് മടക്കി കൊണ്ടുവന്ന ഒരു യോഗത്തിന് പ്രസംഗിപ്പിക്കണമെന്ന് വളരെ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. ഞാൻ വ്യക്തിപരമായി അവരെ രണ്ടുപേരെയും സമീപിച്ച് ഇവിടുത്തെ യോഗത്തിന് ക്ഷണിച്ചു. പക്ഷെ വരാൻ അവര് കൂട്ടാക്കിയില്ല. മിഷണറി സമൂഹത്തിന്റെ റെപ്രസെന്റേറ്റീവ്സിനെ കണ്ട് ഞാൻ സംസാരിച്ചു, ഇതൊന്ന് പരിഹരിക്കണം, ഞങ്ങളുടെ പണം ഞങ്ങൾക്ക് വേണ്ട, പക്ഷേ തകർന്ന ബന്ധത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കണം എന്ന് ഞാൻ അവരോട് ആവശ്യപ്പെട്ടു. അവരത് കൂട്ടാക്കിയില്ല. ഈ ആണ്ടിലും സിസ്റ്റർ സ്റ്റെപ്സിനെ ഞാൻ വിളിച്ചു. വിളിച്ചു വെച്ച് പറഞ്ഞു, സിസ്റ്റർ സ്റ്റെപ്സ്, ഈ സമൂഹം നിങ്ങളോട് തെറ്റ് ചെയ്തിരിക്കുന്നു, അതിന്റെ പരിഹാരം വരുത്തണം എനിക്ക്. പരസ്യമായ തെറ്റാണ് ചെയ്തത്, ആ തെറ്റിൽ നിന്ന് വരെ പരിഹാരം വരുത്തിയിട്ടില്ല, ദയവായി നിങ്ങൾ ഇവിടെ വരെ വരണം. പക്ഷേ അതിന് ഇപ്പോൾ സൗകര്യമില്ല എന്ന് എനിക്ക് മറുപടി കിട്ടി. എങ്കിലും ഈ കുറ്റം ഇനി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഈ മലയാളം ഡിസ്ട്രിക്ട് ചെയ്തൊരു തെറ്റാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനതിന്റെ ഭാഗമായിരുന്നില്ല. ഞാനും പ്രതിയിൽ ഒരാളാണ്, എനിക്കെതിരെയും കേസുള്ളതാണ്. അന്ന് ഈ മിഷണറിമാർ ഉള്ള ആ കാര്യത്തിന്റെ സത്യം എന്താണെന്ന് എനിക്കും വേറെ 3 പേർക്കും ഈ ഡിസ്ട്രിക്റ്റിൽ അറിയാമായിരുന്നു. ഞങ്ങൾ അവരോടുകൂടെ നിന്നവരാണ്. പക്ഷേ സമൂഹം ആ പരിഹാരം വരുത്തിയിട്ടില്ലാത്തതിനാൽ നമ്മുടെ ആ കുറ്റം ക്ഷമിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് രാത്രി ഞാൻ ആ കുടുംബത്തോട് ക്ഷമാപണം നടത്തുന്നു. ഈ മലയാളം ഡിസ്ട്രിക്റ്റിനോട് സ്റ്റെപ്സ് കുടുംബം ക്ഷമിക്കണം. അവരിവിടെ കേൾക്കാനില്ല. പക്ഷേ ഞാൻ എടുത്തു പറഞ്ഞു, ഞാൻ എനിക്ക് വേണ്ടി മാത്രം പറയുന്നതല്ലിത്, ഈ സമൂഹത്തിന്റെ മേൽ 35 വർഷമായി കിടക്കുന്ന ഈ പാപത്തിന് ഒരു പരിഹാരം വരുത്താൻ വേണ്ടി ഞാൻ ഇന്ന് ക്ഷമയെക്കുറിച്ച് പ്രസംഗിക്കുമ്പോൾ അതിന് പരിഹാരം വരുത്തേണ്ട 1-ാമത്തെ വ്യക്തി ഞാനാണ്. അതുകൊണ്ട് ഈ സമൂഹത്തിന്റെ പാപം ഏറ്റുപറയുന്നു. ഞാൻ മിഷണറി സമൂഹത്തോട് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങളെ അനുഗ്രഹിക്കണം. ഇവിടെ വന്നിട്ടുള്ള തകർച്ചകൾക്ക് ഒരു വലിയ തുടക്കം അതാണ്. അത് നീങ്ങി ദൈവത്തിന്റെ ക്ഷമ ഈ ഡിസ്ട്രിക്റ്റിന് വരണം. ഈ കാര്യത്തിന് ഞങ്ങൾ എക്സിക്യൂട്ടിക്കാൻ പറ്റി അവർ കത്തയക്കും. പക്ഷെ പരസ്യമായി, ഞാൻ പറഞ്ഞല്ലോ, ഈ സമൂഹം പരസ്യമായി ചെയ്ത തെറ്റാണ്. എല്ലാവർക്കും എല്ലാം അറിയില്ല. അന്നത്തെ ചില ആളുകൾക്ക് അറിയാൻ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന്, സമൂഹം മൊത്തം കൂടി അവരെ ക്രൂശിക്കാൻ ആർത്ത് വിളിച്ചൊരു ദിവസമുണ്ട്. ദൈവം നമ്മോട് ക്ഷമിക്കട്ടെ. ഇന്ന് നാം ഈ പാവമേറ്റു പറഞ്ഞിരിക്കുക. നിങ്ങൾ ഈ പാവമേറ്റു പറയുന്നതിൽ എന്നോടൊപ്പം യോജിക്കുമെങ്കിൽ നിങ്ങളൊന്ന് എഴുതേറ്റ് നിൽക്കുമോ? യോജിക്കുമെങ്കിൽ മാത്രം മതി. ഈ അസംബ്ലി ഇപ്പോൾ മലയാളം ഡിസ്ട്രിക്ട് ദൈവത്തിന്റെ പ്രത്യേകാൽ തെരഞ്ഞെടുക്കപ്പെട്ടൊരു സമൂഹമാണ്. ഈ സമൂഹത്തിന് ദൈവത്തിന്റെ ക്ഷമ വേണം. നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ ക്ഷമ വേണം. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ നമ്മൾ ആരോടെല്ലാം പാപമേറ്റു പറയാനുണ്ടോ, ഇന്ന് രാത്രി ഞാനത് തയ്യാർ എന്ന അന്തരംഗത്തിലൊന്ന് തീരുമാനിച്ച് ഇവിടെ നിറങ്ങിയാൽ ഉടൻ അതിന് പരിഹാരം വരുത്തുവാനും, എന്നാലല്ലാതെ എന്റെ പാപം ക്ഷമിച്ചു കിട്ടില്ല, നിങ്ങളുടെ പാപം ക്ഷമിച്ചു കിട്ടില്ല, അകൃത്യം മറച്ചു വയ്ക്കുന്നവന് ശുഭം വരില്ല, അവ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും. നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ നിരപ്പുണ്ടാവും. ഈ സമൂഹത്തിന്റെ മേൽ ദൈവത്തിന്റെ സൗഖ്യം വരും. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ ഞാൻ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. രാത്രി മലയാള ഡിസ്ട്രിക്റ്റിന്റെ സൗഖ്യത്തിന്റെ ഒരു രാത്രിയാവട്ടെ. കമാൻ, ഈ വചനം വിശ്വസിക്കുന്നെങ്കിൽ, ഈ വചനം കൈക്കൊള്ളുന്നെങ്കിൽ ഇന്ന് രാത്രി അല്പസമയം പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഹൃദയങ്ങളെ തുറന്ന് ഒന്ന് പ്രാർത്ഥിക്കുമോ? ഹൃദയങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തൊന്ന് പ്രാർത്ഥിക്കുമോ? എനിക്ക് ക്ഷമ വേണം, മറ്റുള്ളവരോട് എനിക്ക് ക്ഷമിക്കണം, ക്ഷമിക്കാൻ കഴിയാത്തത് മുഴുവനും ഇന്ന് രാത്രി അവിടുത്തെ ദിവ്യശക്തിയുടെ വ്യാപാരത്താൽ ദൈവമേ എന്റെ ഹൃദയങ്ങളിൽ നിന്ന് മാറ്റണമേ. ആ ഭാരത്തെ എന്നിൽ നിന്ന് മാറ്റണമേ. ആ കയ്പിനെ എന്നിൽ നിന്ന് മാറ്റണമേ. ആരോടെല്ലാം ഏറ്റുപറയാനുണ്ടോ ഏറ്റുപറയുവാൻ തയ്യാറാവും. വ്യക്തിപരമായിട്ടുള്ളതെങ്കിൽ വ്യക്തിപരമായിട്ട്, സഭയായിട്ടുള്ളതെങ്കിൽ സഭയായിട്ടുള്ളത്, സമൂഹമായിട്ടുള്ളതാണെങ്കിൽ സമൂഹമായിട്ടുള്ളത്. രാത്രി ആത്മാവിന്റെ സാന്നിധ്യം ഈ കാര്യത്തിൽ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുവെങ്കിൽ അല്പസമയം ആത്മാവിൽ പ്രാർത്ഥിക്കൂ. പ്രാർത്ഥിക്കൂ, ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിക്കൂ. ആത്മാവിൽ അല്പസമയം പ്രാർത്ഥിക്കൂ. ജമനഹ തരീഖ് ശാന്തരിയ. കർത്താവ് എനിക്ക് സൗഖ്യം വേണം. കർത്താവ് എന്റെ ഈ സമൂഹത്തിന് സൗഖ്യം വേണം. അങ്ങ് ഞങ്ങളെ ചുമതലക്കാരായി ഏൽപ്പിച്ചിരിക്കുന്ന ഈ സമൂഹത്തിൽ ഓരോ വ്യക്തിക്കും സൗഖ്യം വേണം. ഈ സമൂഹത്തിന് മൊത്തം സൗഖ്യം വേണം. യേശുവേ, അങ്ങയുടെ ശക്തിയുടെ ഒരു വ്യാപാരം. ദൈവം ക്രിസ്തുവിൽ ഞങ്ങളോട് ക്ഷമിച്ചതുപോലെ, അങ്ങ് ക്ഷമിച്ചതുപോലെ ഞങ്ങൾക്കൊരു ക്ഷമ വേണം. ഇന്ന് രാത്രി അവിടുത്തെ നാമം ഞങ്ങളുടെ മേൽ വരണമേ. കമോൺ, കരങ്ങളെ ഉയർത്തി എന്ന് സമർപ്പിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. ഓ ചബഹസ്തര കടരപക്ഷം തല
ഞങ്ങളുടെ പ്രിയമുള്ള പിതാവേ, ഞങ്ങൾ സമൂഹമായി തിരുമുമ്പാകെ ഇന്ന് ഹൃദയ തകർച്ചയോടെ കണ്ണീരോടെ നിൽക്കുന്നു. ഞങ്ങളുടെ കടാക്ഷങ്ങൾക്കായിട്ട് നന്ദിയോട് സ്തോത്രം. ഞങ്ങൾ കേട്ട് അനുഗ്രഹിക്കപ്പെട്ട പ്രായോഗികമായ ഹൃദയത്തെ സ്പർശിച്ച വചനങ്ങൾക്കായി ഞങ്ങൾ അങ്ങേക്ക് നൂറുനൂറ് നന്ദി കരയിട്ടുന്നു. ക്ഷമയുടെ, സഹനത്തിന്റെ, ഏറ്റുപറച്ചിലിന്റെ, കർത്താവിപ്പുട്ടുമേൽ നിൽക്കുന്നതിന്റെ തകർച്ചയുടെ അനുഭവങ്ങൾ ഇന്ന് രാത്രി ഇടപെട്ടതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. പ്രിയമുള്ള പിതാവേ, യഥാർത്ഥ സ്നേഹം, യഥാർത്ഥ ക്ഷമ, ദൈവമായ കരുണാകടാക്ഷം ഞങ്ങൾക്ക് അങ്ങ് നൽകുന്നതിനാൽ ഞങ്ങൾ നന്ദിയോടെ അങ്ങ് സ്തുതിക്കുന്നു. അത്ത അനേകമായ പാപങ്ങളെ അങ്ങ് ഞങ്ങളോട് പൊറുത്തുമല്ലോ, കരുണയോടെ ഞങ്ങളെ കടാക്ഷിച്ചല്ലോ, പാപക്കറകളെ കഴുകി മായ്ച്ചല്ലോ. കർത്താവേ, അങ്ങയുടെ വലിയ ദയയ്ക്കായി, കടാക്ഷത്തിനായി, അങ്ങയുടെ വലിയ ക്ഷമയ്ക്കായി ഞങ്ങളെല്ലാവരും അങ്ങേക്ക് നന്ദി പറയുന്നു. ക്ഷമ പ്രാപിച്ചവരെ, ക്ഷമിക്കപ്പെട്ടവര്, പാപം പൊറുക്കപ്പെട്ടവരെ, കഴുകൽ ലഭിച്ചവരായി ഞങ്ങൾ തിരുമുമ്പാകെ നിൽക്കുമ്പോൾ വചനം ഒന്നുകൂടെ ആത്മാവിലേറ്റെടുത്ത് ഞങ്ങൾ ക്ഷമിക്കേണ്ടവരാണ്. ഞങ്ങൾ ക്ഷമിക്കുന്നില്ല എങ്കിൽ ഞങ്ങളുടെ പാപങ്ങൾ കർത്താവ് ക്ഷമിക്കുകയില്ല. ഇന്ന് രാത്രി പ്രിയ പിതാവേ, ആരോടെങ്കിലും ഞങ്ങൾക്ക് കർത്താവേ ഭാരമുണ്ട്, വേദനയുണ്ട്, ക്ഷമ യാചിക്കാനുണ്ട്, അവർ ഞങ്ങളോട് പൊറുക്കേണ്ടതുണ്ടോ എന്ന് ഞങ്ങളുടെ അകത്തുനിന്ന് അശുദ്ധാത്മാവ് ബോധ്യപ്പെടുത്തുമ്പോൾ മറയില്ലാതെ, മടിയില്ലാതെ, ദുരഭിമാനമില്ലാതെ ഞങ്ങളെല്ലാവരും അടുത്തു വന്ന്, അടുത്തു ചെന്ന് വ്യക്തിപരമായി, സമൂഹമായി, സഭകളായി ക്ഷമായാചനം വിനയത്തോടെ ചെയ്ത്, എളിമയോടെ ചെയ്ത്, ദുരഭിമാനങ്ങളെ സമൂഹമായി മാറ്റിവെച്ച്, കണ്ണീരോടെ, ആത്മദമനത്തോടെ ഞങ്ങൾ ക്ഷമായാചനം ചെയ്ത് ഉള്ളതൊക്കെ അന്തർഭാഗത്ത് ഒരു വലിയ ക്ഷമ പ്രാപിപ്പാൻ ഇന്ന് എല്ലാവരെയും എളിമനെയും ഒരുക്കണവനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ദാസന ആത്മനിയോഗത്തിൽ ഇന്നിവിടെ പ്രസ്താവിച്ചതുപോലെ ആണ്ടുകൾക്കപ്പുറത്ത് കർത്താവേ ഞങ്ങളെ ചെല്ലുവിളിക്കാൻ, ഞങ്ങളെ സേവിക്കാൻ, ഞങ്ങളെ പഠിപ്പിക്കാൻ, വചനം പറയാൻ, ഞടിച്ചതിനെ ഉദ്ധരിക്കാൻ വേണ്ടി ഇവിടേക്ക് ദൈവ നിയോഗം പ്രാപിച്ചു വന്ന ദൈവദാസന്മാർ, ദൈവദാസന്മാർ ഞങ്ങൾ ഓർക്കുന്നു. പലരും ഇപ്പോൾ ലോകത്തിലേക്ക് പ്രവേശിക്കപ്പെട്ടു. കർത്താവേ, അവിടെ വിലപ്പെടുന്ന ദാസൻ പാർശ്വ സോർബയുടെ കുടുംബത്തിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു. കുടുംബത്തിനായി കർത്താവേ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ആ നല്ല കുടുംബങ്ങൾ, നല്ല ഭക്തശിരോമണികൾ, നല്ല ദൈവദാസിമാർ ഈ ഡിസ്ട്രിക്റ്റിലേക്ക് വന്നു. അവരുടെ കർത്താവേ ആരോഗ്യം, അവരുടെ പണം, അവരുടെ ഊർജം, അവരുടെ സമയം ഞങ്ങൾക്കായി കണ്ണീരോട് വിനിയോഗിച്ചു കർത്താവേ. ദൃഷ്ടിക്കായി അവർക്ക് വരുത്തിയ ദോഷങ്ങള്, അവർക്ക് വരുത്തിയ വേദന, അവർക്കെതിരായ നീങ്ങിയ നീക്കങ്ങൾ, കോടതി വ്യവഹാരങ്ങൾ, കർത്താവേ ഞങ്ങളുടെ മത്സരങ്ങൾ, ഞങ്ങളുടെ തിന്മകൾ, ദുരഭിമാനങ്ങൾ, അഹന്തകൾ, വർഷങ്ങൾ വൈകിയെങ്കിലും കർത്തുമറിക്കപ്പെടാത്തത്, ഏറ്റുപറയാത്തത്, അനുഭവിക്കാത്തത്, വിസ്മിതരായിപ്പോയത് ഞങ്ങൾ പിന്നെയും മടങ്ങിക്കൊണ്ടുവന്ന് കേട്ട വചനത്തെ ഏറ്റെടുത്ത് ഞങ്ങൾ ദൃഷ്ടിക്കായത്തിന് മുമ്പാകെ പാശ്വന്മാര് വിശ്വാസികൾ ഈ കുടുംബം ഒന്നിച്ച് അങ്ങയോട് അപേക്ഷിക്കുന്നു. ഞങ്ങൾ കർത്താവെ അവർ ഓർമ്മ വരുമുണ്ട് ശിരസ് നമിച്ച് ഞങ്ങളോട് ക്ഷമിക്കണമേ കർത്താവെ. ദൈവദാസിമാരെ, ദൈവദാസന്മാരെ ഞങ്ങൾ പൊറുക്കണമേ, മിഷന്മാരെ ഞങ്ങൾ ക്ഷമിക്കണമേ എന്ന് ഞങ്ങൾ തിരുമുമ്പാകെ ഇന്ന് രാത്രി ഓർമ്മിച്ചുള്ളിരിക്കത്തോടെ കർത്താവെ ക്ഷമയ്ക്കു വേണ്ടി യാചിച്ചു പ്രാർത്ഥിക്കുകയാ. അങ്ങ് ഞങ്ങളെ കൈക്കൊണ്ടിരിക്കുകയാൽ, പ്രാർത്ഥന കേട്ടിരിക്കുകയാൽ, ഞാൻ കണ്ണിനെ കടാക്ഷിക്കാൽ, ഉള്ള ദുർഗങ്ങളെ അങ്ങ് അംഗീകരിച്ചിരിക്കുകയാൽ നന്ദിയോടെ സ്തോത്രം. യേശു നാമത്തിൽ പരിശുദ്ധ പിതാവേ ഞങ്ങളെ കേൾക്കുമാറാകണമേ. ആമേൻ.
ആ സൗഖ്യം നിശ്ചയമായ ഒരു ആത്മിക സൗഖ്യമാണ് ദേശത്തിന് വരുത്തുമെന്ന് പറഞ്ഞത്. പക്ഷേ നിശ്ചയമായിട്ട് മറ്റുള്ളവരോട് ക്ഷമിച്ച് പ്രാർത്ഥിച്ചാൽ നമ്മുടെ രോഗത്തിനും സൗഖ്യം. ഇന്ന് രാത്രി ഈ ഗ്രൗണ്ടിൽ നിന്ന് പോകുന്നതിന് മുമ്പ് നമ്മുടെ അനുതാപത്താരും ഏറ്റുപറച്ചാലും നമ്മുടെ ശരീരങ്ങളുടെ മേലൊരു സൗഖ്യം കൂടെ വരട്ടെ, ആത്മാവിന്റെ മേലൊരു സൗഖ്യം കൂടെ വരട്ടെ. രാത്രി ഈ സ്ഥലം ഒരു പരിശുദ്ധ സ്ഥലമായി തീരട്ടെ, പാപമോചനത്തിന്റെ സ്ഥലമായി തീരട്ടെ, ആത്മശുദ്ധീകരണത്തിന്റെ സ്ഥലമായി തീരട്ടെ. നിങ്ങൾക്ക് ആർക്കെതിരെയും ഒരു ദോഷവും ചെയ്തതായി എനിക്ക് ബോധമില്ല. എങ്കിലും ആർക്കെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ പറഞ്ഞാൽ നിങ്ങളോട് ഞാൻ പരിഹാരപ്പെടുത്തും. നിങ്ങളെ സേവിക്കുവാൻ ശുശ്രൂഷിക്കുവാൻ ദൈവം നിയമിച്ചിരിക്കുന്ന മനുഷ്യനാണ് ഞാൻ. എന്നോടുകൂടെയുള്ള കമ്മിറ്റി എല്ലായ്പ്പോഴും ഞാൻ ഒത്തിരി ചിരിച്ചിടപെടാറില്ല. പക്ഷേ എൻ്റെ സ്നേഹം എന്താണെന്നുള്ളത്, എൻ്റെ ജീവിതം എന്താണെന്നുള്ളതും ഈ സമൂഹത്തിന് പരസ്യമായി അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പ്രാഗൽഭ്യമായി നിന്ന് തന്നെ ഈ കാര്യം വിളിച്ചു പറയുന്നു. സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിൽ അന്യം നിക്ഷേപിച്ച്, ക്രിസ്തുവിൽ അന്യം സ്നേഹിച്ച് നമുക്കവന്റെ കൂട്ടായ്മയിൽ വളരാം. ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് നമ്മോടും നമ്മുടെ ഈ സമൂഹത്തിന്റെ മേലും ഒരു സൗഖ്യം വരുത്തിയിരിക്കുകയാണ്. ഹൃദയങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? ദൈവമയച്ചിരിക്കുന്ന സൗഖ്യത്തിനായി ഹല്ലേലൂയ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹവും നാം എല്ലാവരോടും കൂടെ ഇന്ന് തന്നേക്കുണ്ടായിരിക്കും. പറയട്ടെ.